You're with SBS Radio.
ഓസ്ട്രേലിയയിൽ പലയിടങ്ങളിലും വീടുകളുടെ വില അമിതമായി ഉയർന്നു നിന്നിരുന്ന ഘട്ടത്തിൽ നിന്ന് വില കുറയുന്ന ഒരു പ്രവണതയാണ് ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റിൽ കാണുന്നത്. വിലയിൽ ഇപ്പോൾ കാണുന്ന ഈ കുറയുന്ന പ്രവണതയുടെ കാരണമെന്താണ്? ഇതെങ്ങനെ മേഖലയെ ബാധിക്കുന്നു എന്ന കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനായി ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്ന സിഡ്നിയിലെയും മെൽബണിലെയും വിദഗ്ധരുമായി എസ് ബി എസ് മലയാളം സംസാരിച്ചു. സിഡ്നിയിൽ വീടുകളുടെ വിലയിൽ കുറവുണ്ടായിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ അപ്പാർട്ട്മെൻറ്റുകളെയാണ് ഇത് ബാധിച്ചിരിക്കുന്നതെന്ന് മൂവ് റിയൽറ്റി റിയൽ എസ്റ്റേറ്റ് ഏജന്റായ ജോഷി ജോൺ പറയുന്നു. ബാങ്കിംഗ് മേഖലയിലെ റോയൽ കമ്മീഷൻ അന്വേഷണം വായ്പ ലഭിക്കുവാനുള്ള നിബന്ധനകൾ കർശനമാക്കിയത് വലിയ രീതിയിൽ ബാധിച്ചതായി ജോഷി ജോൺ ചൂണ്ടിക്കാട്ടുന്നു.
വില കുറഞ്ഞതിനെ കുറിച്ച് നോക്കുവാണെങ്കിൽ അതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് സിമ്പിൾ എക്കണോമിക് പോളിസി ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആണ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ യൂണിറ്റ് അപ്പാർട്ട്മെന്റ് കൺസ്ട്രക്ഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ സിഡ്നിയിൽ ഒരുപാട് അപ്പാർട്ട്മെന്റ്സ് ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പൊ സപ്ലൈ ഭയങ്കരമായി കൂടി. അതനുസരിച്ച് അതേ സമയത്ത് തന്നെ വിത്ത് റോയൽ കമ്മീഷൻ കാര്യങ്ങളും ബാങ്കുകള് ലോൺ എബിലിറ്റിയോടെ സ്ട്രിക്റ്റ് ആക്കി. ഒരു 6 മാസം മുമ്പ് ഒരു ബയർക്ക് 1.3 million dollars ലോൺ അപ്രൂവൽ കിട്ടി. ആ ആൾക്ക് ആ സമയത്ത് വീട് വാങ്ങാൻ പറ്റിയില്ല. പക്ഷെ ആ മനുഷ്യൻ ഈ സമയത്ത് 2 മാസം മുമ്പ് വീട് വാങ്ങാൻ പോയി. അപ്പോ ഞാൻ പറഞ്ഞു ഒന്ന് ചെക്ക് ചെയ്തേക്കണം ബാങ്കിന്റെ അടുത്ത്. അപ്പൊ അയാളുടെ അപ്രൂവൽ 850,000 ആയി കുറഞ്ഞു. അതിന്റെ അർത്ഥം ബാങ്ക് അപ്രൂവൽ ചെയ്യുന്ന എമൗണ്ട് ഭയങ്കരമായിട്ട് കുറഞ്ഞു. കാരണം നമ്മുടെ ഡെയിലി എക്സ്പെൻസസ് എന്നുള്ള കാര്യങ്ങൾക്ക് ബാങ്ക് ആ റേറ്റ് കൂട്ടി. മുമ്പ് ഒരു സാധാരണ ഫാമിലിക്ക് 2,000 ആണെങ്കിൽ 2,500 ആണെങ്കിൽ മന്ത്ലി എക്സ്പെൻസ്, ഇപ്പൊ അതൊരു 6,000 ആയി മാറ്റി. അപ്പൊ ആ കാൽക്കുലേഷൻ അങ്ങനെ പല ഇതിങ്ങളിലും ഡിഫറൻസ് വരുത്തിയപ്പോൾ ആളുകളുടെ ലോൺ കപ്പാസിറ്റി കുറഞ്ഞു വന്നു. അത് മാർക്കറ്റിനെ അഫക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോ ഡിമാൻഡ് കുറഞ്ഞു പോയി. അപ്പോൾ സപ്ലൈ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി സ്റ്റിൽ ബൂം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സപ്ലൈ കൂടിപ്പോയി. അപ്പോ ചില ഇടങ്ങളിൽ സിഡ്നിയിൽ ഒരുപാട് അപ്പാർട്ട്മെന്റ്സ് പൊങ്ങിയിട്ടുണ്ട്. അതൊക്കെ വാങ്ങാനുള്ള ആളുകൾ ഉണ്ടായിരുന്നില്ല. പിന്നെ ലോൺ ബാങ്ക് ടൈറ്റ് ആക്കിയതിന് ശേഷം 10-10% ഡെപ്പോസിറ്റ് കൊടുത്തിരുന്നവർ പോലും അത് മുന്നോട്ട് പോകാതെ വിട്ടുകൊടുക്കുന്ന ഒരു കണ്ടീഷൻ വരെ വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് പ്രൈസ് ഭയങ്കരമായി താഴേണ്ട വന്നു. കാരണം ബയേഴ്സ് കുറഞ്ഞു പോയി. അപ്പൊ സെല്ലേഴ്സ് നമ്മൾ എത്ര പ്രൈസ് നോക്കിയാലും പഴയ മാർക്കറ്റിലെ പോലെ പ്രൈസ് ഇട്ട് നോക്കിയാലും ആ പ്രൈസ് കിട്ടാത്തൊരു കണ്ടീഷൻ ആയി പോയി. ഹൗസസ് വന്നുവെച്ചാൽ ലോവർ ആണ്, ലൈക്ക് അറൌണ്ട് 10%. ബട്ട് വിത്ത് കമ്പയർ ടു യൂണിറ്റ് നോക്കുവാണെങ്കിൽ, അപ്പാർട്ട്മെന്റ്സ് നോക്കുവാണെങ്കിൽ അത് നന്നായിട്ട് ഒരു ഞാൻ പറയുക ഒരു 15-20% വരെ കുറഞ്ഞിട്ടുണ്ട്. ഒരു 800,000 ടു ഒരു 1 million വരുമ്പോൾ അത് ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. 1.1 million ആണെങ്കിൽ അറൌണ്ട്
എന്നാൽ ഓഫ് ദി പ്ലാനായി വാങ്ങിക്കുവാൻ ഉദ്ദേശിച്ച് അഡ്വാൻസ് തുക നൽകിയവർക്ക് വായ്പ ലഭിക്കുവാനുള്ള തടസ്സം കാരണം മലയാളികൾ ഉൾപ്പെടെയുള്ള പലരും പിൻവാങ്ങേണ്ടി വന്ന കാര്യം ചൂണ്ടിക്കാട്ടുകയാണ് ജോഷി.
ഓക്കെ, അവരിപ്പോ ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി ആയിട്ടാണ് അവർ ബുക്ക് ചെയ്തിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ബുക്ക് ചെയ്യുന്ന 2 വർഷം മുമ്പ് 1.5 വർഷം മുമ്പാണ്. പക്ഷെ അവരുടെ ലോൺ ശരിയാവുന്നത് പ്രോപ്പർട്ടി റെഡി ആയിട്ട് വരുമ്പോഴാണ്, സെറ്റിൽമെന്റ് ടൈമില്. എസ്പെഷ്യലി ഇൻ കേസ് ഓഫ് അപ്പാർട്ട്മെന്റ്സ്. അപ്പോ ആ ഒരു വിധത്തിൽ ആ സമയത്ത് ആ ലോൺ ശരിയാവുന്ന സമയത്തേക്ക് പലരുടെയും ലോൺ കപ്പാസിറ്റി കുറഞ്ഞു പോയി. അതുകൊണ്ട് അവർക്ക് ബാങ്കിൽ നിന്ന് ലോൺ കിട്ടാതെ ആയി പോകുന്നു. അതുകൊണ്ടാണ് അപ്പൊ അവർക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല, ഒന്നല്ലെങ്കിൽ അത് മറിച്ചു വിൽക്കാൻ എളുപ്പമല്ല. അപ്പോ അതിന് രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അത് വിട്ടുകൊടുക്കുക.
ഇവർക്ക് അഡ്വാൻസ് നഷ്ടമാകുന്നുണ്ടെങ്കിലും സ്റ്റാമ്പ് ഡ്യൂട്ടി തിരിച്ചു കിട്ടുമെന്ന ആശ്വാസമാണ് ഉള്ളത്.
മലയാളികളും ഇങ്ങനെ ലാൻഡ് വാങ്ങി ബിൽഡ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങള്, പക്ഷെ എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലവരെന്ത് വിചാരിച്ച അന്ന് വില നല്ലതിൽ നിൽക്കുമായിരുന്നു, വില ഇനി കൂടാനുള്ള ചാൻസ് ഉണ്ടോന്ന് എന്നത് കണ്ടുകൊണ്ട് 2-3 ലാൻഡൊക്കെ ബുക്ക് ചെയ്ത ആൾക്കാരുണ്ട്. അപ്പൊ ഒരെണ്ണത്തിൽ കൺസ്ട്രക്ഷൻ നടക്കുന്നു. അപ്പം അടുത്ത ലാൻഡ് സെറ്റിൽ ആകാൻ പോവുകയാണ്. 5% അവർ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോ എന്താ ചെയ്യുന്നത്, അവർക്ക് ഇനി ബാങ്കിൽ നിന്നുള്ളൊരു കപ്പാസിറ്റി കിട്ടുന്നില്ല, അവര് കൺസ്ട്രക്ഷൻ ചെയ്യാനായിട്ടിരിക്കുന്ന വീടിന് അതിനുള്ള വില കിട്ടുന്നില്ല എന്ന് വരുമ്പോ അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അസെറ്റിൽ ആകാൻ പോകുന്ന ലാൻഡ് വിട്ടുകൊടുക്കുകയാണ്. അങ്ങനെ 2 പേര് ഞാൻ അറിഞ്ഞിട്ട് ഒരു അപ്പാർട്ട്മെന്റ്സ് വാങ്ങി നല്ലത്. പക്ഷെ അതും അവർക്ക് ലോൺ ശരിയാവാത്ത കാരണം അവർ വിൽക്കാൻ നോക്കി, പക്ഷെ വിറ്റില്ല. അതുകൊണ്ട് അത് വിട്ടുകൊടുത്തു, 10% സെറ്റിൽ ആക്കാൻ പറ്റാതെ പോയി.
അഡ്വാൻസ്
പോയി. അഡ്വാൻസ് നെവർ റിട്ടേൺ. അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ സ്റ്റാമ്പ് ഡ്യൂട്ടി പേ ചെയ്ത് കാണും. സ്റ്റാമ്പ് ഡ്യൂട്ടി ഇസ് എ ബിഗ് എമൗണ്ട് അല്ലേ. അപ്പോൾ ആ എമൗണ്ട് അവർക്ക് എന്തായാലും തിരിച്ചു കിട്ടും.
ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി വാങ്ങിക്കുവാൻ എത്തുന്നവരുടെ എണ്ണവും കുറഞ്ഞിട്ടുണ്ട്. ഇതിനൊപ്പം വാടക നിരക്കും പലയിടങ്ങളിലും കുറഞ്ഞതായി അദ്ദേഹം പറയുന്നു. സിഡ്നിക്ക് ശേഷം അമിതമായ വിലക്കയറ്റമുണ്ടായിരുന്ന മറ്റൊരു നഗരമാണ് മെൽബൺ. $1,000,000 അടുത്തു വരുന്ന പ്രോപ്പർട്ടികളെയാണ് വില കുറയുന്ന പ്രവണത ഏറ്റവും കൂടുതലായി ബാധിച്ചിരിക്കുന്നതെന്ന് മെൽബണിൽ ലിബർട്ടി മോർഗേജ് ബ്രോക്കേഴ്സിൽ ലെൻഡിംഗ് അഡ്വൈസറായ പീറ്റർ പൈലി പറയുന്നു.
വില കുറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഒരു അലാമിംഗ് ട്രെൻഡ് അല്ലെങ്കിൽ ഒരു ബബിൾ ബേസ്റ്റിംഗ് എന്നുള്ള സ്റ്റേജ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഒരു അൺസസ്റ്റൈനബിൾ ഗ്രോത്ത് ആണ് ഉണ്ടായത് പ്രോപ്പർട്ടി മാർക്കറ്റിൽ. ആ ഗ്രോത്തിന്റെ റേറ്റ് കുറഞ്ഞു. ആ ഒരു കറക്ഷൻ പ്രോസസ്സാണ് നമ്മളിപ്പോൾ കാണുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ശരിക്കും വീക്ക്നെസ് ഇൻ മാർക്കറ്റ് എന്ന് പറയുന്നത് 2008 മുതൽ 2015 വരെ ഉണ്ടായ ആ ഒരു സ്ലംബ് പോലെയാണ് ഇപ്പോഴും നടക്കുന്നത്. സോ ഒരു അലാമിംഗ് ട്രെൻഡിലേക്ക് എത്തി എന്ന് പറയാറായിട്ടില്ല. പിന്നെ രണ്ടാമതായിട്ടുള്ളൊരു കാര്യം പറയാനുള്ളത്, ഈ ഇപ്പം നമ്മൾ മീഡിയയിലെല്ലാം 10% കുറഞ്ഞു എന്നെല്ലാം കാണുന്നുണ്ട്. അത് മോസ്റ്റ് ലൈക്ലി അത് ഈ ഹയർ എൻഡിലുള്ള പ്രോപ്പർട്ടികളായിരിക്കും. അതായത് 1 മില്യൺ, 1.5 മില്യൺ, 2 മില്യൺ ആ റേഞ്ചിലുള്ളവർക്കെല്ലാം കുറച്ച് വില കുറഞ്ഞിട്ടുണ്ട്. സോ ഒരു ആവറേജ് പ്രൈസ് റേഞ്ച് നോക്കിയാലൊരു 800,000 വരെ അല്ലെങ്കിൽ ആ ഒരു പ്രൈസ് റേഞ്ചിലുള്ള ഏരിയയിൽ അധികം കുറവ് കാണുന്നില്ല. പ്രൈസ് റേഞ്ചിന്റെ കാര്യം നോക്കുവാണെങ്കിൽ നമ്മളിപ്പം ഈ പൊതുവെ നമ്മൾ മീഡിയയിൽ വായിക്കുന്ന കാര്യങ്ങളെല്ലാം മെൽബൺ അല്ലെങ്കിൽ സിഡ്നി ഇതിനെ രണ്ടിനെയും ആസ്പദമാക്കിയിട്ടുള്ള വിവരങ്ങളാണ് നമ്മൾ കാണുന്നത്. കാരണം ഈ രണ്ട് സിറ്റികളിലാണ് ഏറ്റവും കൂടുതൽ പ്രൈസ് ഇൻക്രീസ് നടന്നത്. അതുപോലെ തന്നെ കറക്ഷൻ നടക്കുന്നത് മെയിൻലി ഈ രണ്ട് സിറ്റികളിലാണ്. ഇപ്പോൾ വെസ്റ്റേൺ ഓസ്ട്രേലിയയൊക്കെ എടുത്താൽ അവിടെ ഈ മൈനിങ് ബൂം കഴിഞ്ഞതോടുകൂടി ശരിക്കും പ്രോപ്പർട്ടി മാർക്കറ്റ് അവിടെ ഡൗൺ ആയി എന്ന് തന്നെ പറയാം. അതായത് 500 to 800,000 വരെയുള്ള പ്രോപ്പർട്ടി വിലയുള്ള ആ ഒരു ബ്രാക്കറ്റിൽ പ്രൈസ് കുറഞ്ഞെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. സംഭവിക്കുന്നത് എൻ്റെ ഒപ്പീനിയനിൽ ബയേഴ്സിൻ്റെ എണ്ണം കുറഞ്ഞു. അപ്പം നേരത്തെ ഒരു 6 മാസം മുമ്പ് അങ്ങനത്തെ ഒരു പ്രോപ്പർട്ടി മാർക്കറ്റിൽ വന്നാൽ ചിലപ്പോൾ 2 ആഴ്ചക്കുള്ളിൽ വിറ്റുപോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ 1 ആഴ്ചക്കുള്ളിൽ വിറ്റുപോയിട്ടുണ്ടാവും. അതേ വിലയ്ക്ക് അതേ പ്രോപ്പർട്ടി ഇപ്പം 3 ആഴ്ചയോ 4 ആഴ്ചയോ എടുത്തിട്ട് വിറ്റ് പോകുന്നുള്ളൂ. അപ്പം അതിൻ്റെ അർത്ഥം നമ്പേഴ്സ്, ബയേഴ്സിൻ്റെ നമ്പർ കുറഞ്ഞു. സോ എൻ്റെ ഒപ്പീനിയനിൽ ഇപ്പോൾ ഒരു മാർക്കറ്റിലുള്ള ബയേഴ്സിന് ഒരു ബാർഗെയിനിങ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണെന്നാണ് ഞാൻ കാണുന്നത്. അഡ്വർടൈസ് ചെയ്യുന്ന പ്രൈസ് റേഞ്ച് ഇപ്പോഴും കുറഞ്ഞിട്ടില്ല. ആ പ്രൈസ് റേഞ്ചിലുള്ള പ്രോപ്പർട്ടികൾക്ക് ഇപ്പോഴും നിങ്ങൾ അഡ്വർടൈസ് പ്രൈസ് നോക്കിയാൽ വില കുറഞ്ഞതായിട്ട് കാണുന്നില്ല.
പക്ഷെ കൂടിയിട്ടുണ്ടോ മുൻപ് കൂടുന്നത് പോലെ?
ഇല്ല, അതാണ് ഇപ്പം ശരിക്കുള്ള സംഭവിച്ചിട്ടുള്ളത്. ആ പ്രൈസ് ഗ്രോത്തിന്റെ റേറ്റ് കുറഞ്ഞു എന്നുള്ളതാണ്. ഭയങ്കര ഒരു അൺസസ്റ്റൈനബിൾ റേറ്റ് ഓഫ് ഗ്രോത്ത് ആയിരുന്നത് കുറഞ്ഞു. വില കൂടുന്നേ ഇല്ല. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് നോക്കിയാൽ വില കൂടുന്നില്ല.
ബാങ്കുകൾ ലെൻഡിംഗിൽ വരുത്തിയിരിക്കുന്ന പുതിയ കർശനമായ നടപടികൾ വില കുറയുന്നതിനുള്ള പ്രധാന കാരണമായി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. മുൻകാലങ്ങളിൽ കുടുംബത്തിലെ ജീവിത ചെലവുകൾ കണക്കുകൂട്ടുന്നതിൽ നിന്ന് വ്യത്യസ്തമായാണ് ഇപ്പോൾ ബാങ്കുകൾ ഇത് കണക്കാക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നു.
ലെൻഡിംഗില് മാർക്കറ്റിലുള്ള ഈ പ്രൈസ് കുറഞ്ഞത് ലെൻഡിംഗിനെ ബാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ ഇപ്പൊ റീസെന്റ്ലി റോയൽ കമ്മീഷൻ നടന്നു. അപ്പൊ ഒരുപാട് നെഗറ്റീവ് പബ്ലിസിറ്റി വന്നു. ലെൻഡിങ്ങിനെ പറ്റി ഒരുപാട് അപാകതകൾ ചൂണ്ടിക്കാണിക്കപ്പെട്ടു. ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് ബാങ്കുകൾ ലെൻഡിങ് കുറച്ച് ടൈറ്റാക്കി. അപ്പം നാച്ചുറലി ലോൺ അപ്രൂവലിന്റെ എണ്ണം കുറഞ്ഞു. ലോൺ അപ്രൂവലിന്റെ എണ്ണം കുറയുമ്പം വാങ്ങാൻ പ്രോപ്പർട്ടി മേടിക്കാൻ ആളുകൾ മാർക്കറ്റിൽ വരുന്ന ആ ഒരു എണ്ണം കുറഞ്ഞു. അതേപോലെ ഈ പ്രൈസ് റേഞ്ച് കൂടിയത് കൊണ്ട് എന്ത് സംഭവിച്ചു, ലെൻഡിങ് കുറച്ച് അവർ സ്ട്രിക്റ്റ് ആക്കി. പണ്ടൊക്കെ ഒരു ഫോർ എക്സാമ്പിൾ ലിവിങ് എക്സ്പെൻസസ് എന്ന് പറയുന്ന ഒരു ബെഞ്ച് മാർക്ക് ഉപയോഗിച്ചിട്ടാണ് ഏത് വരുമാനത്തിലുള്ള ആളുകൾക്കും ഒരേ ലിവിങ് എക്സ്പെൻസ് ആയിരുന്നു കണക്കാക്കിക്കൊണ്ടിരുന്നത്. അപ്പൊ അത് മാറിയിട്ട് ഇൻകത്തിന് ബേസ് ചെയ്തിട്ടുള്ള ലിവിങ് എക്സ്പെൻസ് കണക്കിലെടുക്കാൻ തുടങ്ങി. സോ 50,000 ആനുവൽ ഇൻകമുള്ള ഫാമിലിക്കുള്ള ചെലവും 100,000 വരുമാനമുള്ള ഫാമിലിയുടെ ചെലവും തമ്മിൽ ഇപ്പൊ അവര് ഡിഫറൻഷിയേറ്റ് ചെയ്ത് അസസ് ചെയ്യാൻ തുടങ്ങി. അത് റോയൽ കമ്മീഷന് മുമ്പേ തുടങ്ങി. കാരണം ഈ പ്രോപ്പർട്ടിയുടെ വില കൂടുതലും അങ്ങനെയുള്ള ഒരു അൺസസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ട്രെൻഡ് കണ്ടതുകൊണ്ട് ലെൻഡിങ് ടൈറ്റ് ആക്കാൻ തുടങ്ങി നേരത്തെ തന്നെ. അത് ഈ റോയൽ കമ്മീഷൻ വരുന്നതിന് മുമ്പ് തന്നെ അപ്ര എന്ന് പറയുന്ന റെഗുലേറ്ററി ബോഡി തന്നെ ഇൻഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു ചേഞ്ച് ആയിരുന്നു.
അതേസമയം അടുത്തിടെ പല ബാങ്കുകളും പലിശ നിരക്കിൽ മാറ്റം വരുത്തിയിരിക്കുന്നു. ഇതും മേഖലയെ ബാധിക്കാൻ സാധ്യതയുണ്ട്.
അതിനുള്ള ഇത് പറയാറായിട്ടില്ല. കാരണം ഇപ്പൊ റീസെന്റ്ലി എല്ലാ ബാങ്കുകളും 0.14 to 0.16% ഇൻക്രീസ് ചെയ്തു. അത് എഫക്റ്റീവായിട്ട് ഇപ്പൊ ഒരാഴ്ച ആയിട്ടുള്ളൂ. സോ അതിന് ആ ഒരു ചേഞ്ചിന്റെ ശരിക്കുള്ള എഫക്ട് അറിയാറായിട്ടില്ല. പൊതുവേ ഉള്ള ഈ സ്ലോനെസ് ആണ് നമ്മളിപ്പോഴും കാണുന്നത്. പിന്നെ റോയൽ കമ്മീഷൻ വന്നപ്പം പ്രത്യേകിച്ചും ബയേഴ്സ് മാർക്കറ്റിലൊന്ന് കുറച്ചൊന്ന് പിന്മാറി എന്ന് വേണമെങ്കിൽ പറയാം. അതൊരു കാരണമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പോൾ ഉള്ള ഈ സ്ലംപിന് ഈ ലെൻഡിങ് റെഗുലേഷൻസ് എല്ലാം മാറാൻ പോകുന്നുണ്ട്. ബാങ്കുകൾ ലെൻഡിങ് സ്ട്രിക്റ്റ് ആക്കി, അതേപോലെ ഇപ്പോൾ ഉള്ള പ്രോപ്പർട്ടിയുടെ വില ഒരുപാട് കൂടുതലാണ്. ഇങ്ങനെയുള്ള ധാരണകളാണ് ഇപ്പം മാർക്കറ്റിൽ ബയേഴ്സ് കുറയാനുള്ള ഒരു കാരണം. അതേപോലെ ബോറോയിങ്ങിൻ്റെ ആ ഒരു ലിമിറ്റ് കുറയുന്നതായിട്ട് കാണുന്നുണ്ട്. ചില ഫോർ എക്സാമ്പിൾ ഓവർ ടൈം ഇൻകം നേരത്തെ എല്ലാം 100% യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം അവർ 80% ഉപയോഗിക്കുന്നുള്ളൂ അസസ് ചെയ്യാനായിട്ട്. അപ്പം അത് ബോറോയിങ് പവർ കുറയ്ക്കുന്നുണ്ട്. അതേപോലെ കാഷ്വൽ ഇൻകം, ഇനി ഫ്ലക്ച്വേഷൻ വരുമാനത്തിൽ കാണുന്ന എല്ലാ ഫ്ലക്ച്വേഷനും ബാങ്കുകൾ ഇപ്പോൾ കുറച്ചും കൂടെ ക്രിട്ടിക്കലായിട്ട് ചെക്ക് ചെയ്ത് അത് ജെനുവിൻ ആണോ അല്ലയോ എന്നുള്ളത് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ ആ ഇൻകം യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പം പൊതുവെ ലോൺ എമൗണ്ട് അപ്രൂവ് ചെയ്ത് കിട്ടുന്ന ലോൺ എമൗണ്ടിൽ ഒരു ചെറിയൊരു കുറവ് കാണുന്നുണ്ട്.
ഇതിന് പുറമെ വീടുകളുടെ വാലുവേഷനിലും വന്നിരിക്കുന്ന മാറ്റങ്ങൾ ചൂണ്ടിക്കാട്ടുകയാണ് പീറ്റർ പൈലി. റീഫൈനാൻസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരെ ഇത് ബാധിക്കാൻ സാധ്യതയുള്ളതായി അദ്ദേഹം പറയുന്നു.
ഇപ്പം റീഫൈനാൻസ് ചെയ്ത് ഇക്വിറ്റി റിലീസ് ചെയ്യണമെന്ന് എക്സെപ്റ്റ് ചെയ്യുന്നവർക്ക് ചിലപ്പം അവർ ഉദ്ദേശിക്കുന്ന അത്ര ഇക്വിറ്റി റിലീസ് ചെയ്യാൻ സാധിക്കില്ല. കാരണം മാർക്കറ്റിൽ പൊതുവെ സ്ലംപ് ഉള്ളതുകൊണ്ട് വാലുവേഷൻസിലും ഈ റീസെന്റ് ആയിട്ട് വന്ന വാലുവേഷൻ റിപ്പോർട്ടുകളിലെല്ലാം കുറച്ച് ചെറിയൊരു റിഡക്ഷൻ കാണുന്നുണ്ട്. ഞാൻ വാലുവേഷൻസ് ഇപ്പം റീസെന്റ്ലി മാർക്കറ്റ് റീഫൈനാൻസിങ്ങിന് വേണ്ടിയെല്ലാം റീവാല്യൂ ചെയ്തവർ കസ്റ്റമേഴ്സ് എക്സ്പെക്ട് ചെയ്തതിനേക്കാളും കുറവാണ് ആക്ച്വൽ വാലുവേഷൻ റിപ്പോർട്ടിൽ വരുന്നത്. കസ്റ്റമേഴ്സ് എക്സ്പെക്ട് ചെയ്യുന്നത് ഓൺ ദ ബേസിസ് ഓഫ് റീസെന്റ് സെയിൽസ്. അപ്പം എന്റെ നെയ്ബറുടെ വീട് 650 വിറ്റു, ആ ഉദ്ദേശത്തിൽ ഞാൻ എന്റെ വീട് വാല്യൂ ചെയ്തിരിക്കുമ്പോൾ എനിക്ക് 625 വാല്യുവേഷൻ വരുന്നുള്ളൂ. അപ്പൊ അങ്ങനത്തെ ഒരു വ്യത്യാസം കാണുന്നുണ്ട്. ഇതൊരു റിയൽ റിഡക്ഷൻ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. ഈ ഒരു മാർക്കറ്റ് കണ്ടീഷൻ അങ്ങനെ ആയതുകൊണ്ട് വാല്യുവേഷൻ അങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നതെന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ.
വിദഗ്ധരുടെ അഭിപ്രായത്തിൽ 2020 വരെ ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ കാണുന്ന ഈ മാറ്റം തുടരാൻ സാധ്യതയുള്ളതായിട്ടാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്.
Want to hear more stories like this? Subscribe to our regular podcasts on iTunes.